ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഭാഗ്യം ഞങ്ങൾ രക്ഷപ്പെട്ടു. ഉരുൾപൊട്ടി മണ്ണൊലിച്ച് നീക്കിക്കൊണ്ടുപോയതിൽ ഞങ്ങളുടെ വീട് ഉൾപ്പെട്ടില്ല. ഭാഗ്യം ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെട്ടു. പ്രളയം ഞങ്ങളെ ബാധിച്ചില്ല. ഞാനും എന്റെ തെങ്ങ് കയറ്റക്കാരനും മാത്രം രക്ഷപ്പെടണേ എന്നൊരു പഴഞ്ചൊല്ല് പോലെ സ്വന്തം എന്ന വികാരത്തിന് അടിപ്പെട്ടവരാണ് നമ്മളെല്ലാം. ദുരന്തങ്ങളിലും അപകടങ്ങളിലും ഞാനും എനിക്ക് പ്രിയപ്പെട്ടതും രക്ഷപ്പെട്ടു. ഭാഗ്യം എന്ന് സമാശ്വസിക്കുന്നവർ, ഇരകളെക്കുറിച്ചോർത്ത് കപടസ്നേഹം കാണിക്കുന്നവർ, വെള്ളമൊഴുക്കിക്കൊണ്ടുപോയത് മണ്ണൊലിച്ചുകൊണ്ടുപോയത് എന്റേതല്ല അയൽക്കാരന്റേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന നിസ്സംഗതയുണ്ടല്ലോ, ആ മനോഭാവം ഏറ്റവും അപകടകരമാണ്. തനിക്കാണ് അത് നേരിട്ടിരുന്നത് എങ്കിൽ എത്ര നിസ്സഹായനായി പോകുമായിരുന്നു എന്ന് ഓർക്കാതെയുള്ള പ്രതികരണം. ഇപ്പോഴിതാ പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, ഭാഗ്യം ഞങ്ങൾ രക്ഷപ്പെട്ടു, ദേശീയ പൌരത്വ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സമാശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഉൾപ്പെടാത്തവരോ? അവരെക്കുറിച്ച് നിസ്സംഗതയാണ്. ആരാണവർ? എന്താണ് ദേശീയ പൌരത്വ രജിസ്റ്റർ? ഇക്കാലമത്രയും ഇന്ത്യയിൽ പാർത്തവർ, അവർ പരദേശികളായി മുദ്രകുത്തപ്പെടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? ഇന്ത്യ വിഭജനത്തിനും ബംഗ്ലാദേശ് രൂപവൽക്കരണത്തിനും പിന്നാലെ അസമിൽ കുടിയേറിയവരെ കണ്ടെത്താൻ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ അഥവാ ആസു നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ ദേശീയ പൌരത്വ പട്ടിക. 6 കൊല്ലം നീണ്ടതായിരുന്നു അവരുടെ പ്രക്ഷോഭം. ഒടുവിൽ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വീരചക്രം ലഭിച്ച ബ്രിഗേഡിയർ കെ പി ലാഹിരിയുടെ കുടുംബവും കരസേനയിലെ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറായിരുന്ന മുഹമ്മദ് സനൌള്ളയുടെ കുടുംബമുൾപ്പെടെ 19 ലക്ഷത്തിലധികം പേർ പട്ടികയിൽ നിന്നും പുറത്തായി. കുറെക്കൂടി വ്യക്തമായി പറഞ്ഞാൽ, പട്ടിക പുറത്തു വന്നതോടെ ഇവരൊക്കെ സ്വന്തമായി രാജ്യമില്ലാത്തവരായി മാറി. ലോകത്ത് അനേക കോടി മനുഷ്യർ ഇങ്ങനെ സ്വന്തമായി രാജ്യമില്ലാത്തവരായി കഴിയുന്നുണ്ട്. അവർക്കൊപ്പം രാജ്യമില്ലാത്തവരായി ഇക്കൂട്ടരും മാറിയിരിക്കുന്നു. ഇനി ഇവർ നിയമ സംവിധാനങ്ങളുടെ വാതിലുകൾ മുട്ടണം. ഇതുവരെ കാണിച്ച രേഖകളേക്കാൾ വ്യക്തവും കൃത്യവുമായ രേഖകൾ ഹാജരാക്കണം. 120 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ബോധിപ്പിച്ച് പരദേശിയല്ലെന്ന് തെളിയിക്കണം. ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഈ രേഖകൾ ബോധ്യപ്പെട്ടാൽ പൌരനായി അംഗീകരിക്കും. അതുവരെ നേരി നടക്കണം. ട്രിബ്യൂണലിൽ തോറ്റാൽ ഗുവാഹട്ടി ഹൈക്കോടതിയിൽ, അവിടെയും പരാജയപ്പെട്ടാൽ സുപ്രീംകോടതിയിൽ. അവിടെ നിന്നും കനിവ് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ അവകാശങ്ങളായിരിക്കും ഇവർക്ക് നിഷേധിക്കുക? എക്കാലത്തും ഇവരെ തടവിൽ വയ്ക്കാൻ കഴിയുമോ? പൌരത്വം നഷ്ടപ്പെട്ട് രാജ്യമില്ലാതാകുന്നവരോട് എന്ത് സമീപനമായിരിക്കും രാജ്യം സ്വീകരിക്കുക? തൊഴിൽ പെർമിറ്റ് എന്ന സാധ്യതയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പട്ടികയിൽപ്പെടാൻ നിശ്ചയിച്ച കാലപരിധിയായ 1971 മാർച്ച് 25 ശേഷം ഇന്ത്യയിൽ പിറന്നവരുടെ മക്കളും പുറത്തായവരുടെ പട്ടികയിലുണ്ട്. കാലക്രമേണയെങ്കിലും ഇവരെ ഇന്ത്യൻ പൌരരായി അംഗീകരിക്കാനുള്ള സൌമനസ്യമുണ്ടാകുമോ? അസമിലെ NRCയുടെ ചുവടുപിടിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പട്ടികയുണ്ടാക്കണമെന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു. അതാണ് പേടിപ്പെടുത്തുന്നത്. നോക്കൂ, 220 കോടി രൂപ മുടക്കി 60 കോടി രേഖകൾ പരിശോധിച്ച് നടപ്പാക്കിയ NRC. നിരക്ഷരായ മനുഷ്യർ, ജനനത്തീയതിക്ക് തെളിവായി പള്ളിക്കൂടങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കാൻ ഇല്ലാത്ത 1000 കണക്കിന് മനുഷ്യർ, അവർ NRCയിൽ ഇടം നേടിയില്ലെങ്കിൽ അതിശയിക്കാനില്ല. പിഴവുകളുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ വെളിപ്പെടുന്ന രേഖ വച്ച് വലിയൊരു ജനക്കൂട്ടത്തിന് പൌരത്വം നിഷേധിക്കുന്ന നടപടി, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഗതി എന്താവും? നേരത്തെ പറഞ്ഞതുപോലെ അന്യന്റെ നല്ലതുകൾക്ക് തീപിടിക്കുമ്പോഴുള്ള നിസ്സംഗത തന്നെയാണ് ഇക്കാര്യത്തിലും നമുക്കുള്ളത്.